ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഒരു ആലോചനയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം, അതിൽ നിന്ന് 23-24 ഈ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം അതെ ആ മതി സ്തോത്രം. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഫാദർ സീക്സ് ട്രൂ വർഷിപ്പേഴ്സ്. ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 600 കോടിയിലധികം ജനങ്ങളുണ്ട്. ഏതെങ്കിലും നിലയിൽ എല്ലാവരും ആരാധിക്കുന്നവരാണ്. ഈ 600 കോടിയിലധികം ജനങ്ങളും ഏതെങ്കിലും നിലയിലൊക്കെ ആരാധിക്കുന്നവരാണ്. നമ്മൾ ഇവരെ ആരെയെങ്കിലും വിളിച്ച് ഒന്ന് മാറ്റി നിർത്തിയിട്ട് ആരാധനയെക്കുറിച്ച് അവരോട് ചോദിച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം കാണും. 600 കോടി ജനങ്ങളോട് ചോദിച്ചാൽ 600 കോടി അഭിപ്രായങ്ങളായിരിക്കും പറയുന്നത്. ചിലർ അവരുടെ പാരമ്പര്യം അനുസരിച്ച് ആരാധിച്ചു പോകുന്നു, ചിലർ അവരുടെ അറിവനുസരിച്ച് ആരാധിക്കുന്നു. ദൈവമില്ലെന്ന് പറയുന്നവർ പോലും അവരും എന്തെങ്കിലുമൊക്കെ ആരാധനയിൽ ഏർപ്പെട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എന്തെങ്കിലുമൊക്കെ ആരാധനയുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും പോകുന്നത്. ആരാധനയെക്കുറിച്ച് വ്യക്തമായ ചിന്തകൾ നമുക്കെങ്ങനെയാണ് കിട്ടുന്നത്? എന്താണ് ആരാധന? ആരാധനയെക്കുറിച്ചുള്ള വ്യക്തമായ ചിന്തകൾ നമുക്കെങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും? ആരാധന കഴിഞ്ഞകാല നിത്യതയിൽ ദൈവസന്നിധിയിലാണ് ആരംഭിച്ചത്. അത് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള വിഷയമാണ്. അതുകൊണ്ട് ആരാധന സംബന്ധിച്ച് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാത്രമേ ലഭിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഏതെല്ലാം നിലയിലുള്ള ആരാധനകൾ നടക്കുന്നു. നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയിലേക്ക് വന്നാൽ എന്തെല്ലാം നിലയിലുള്ള ആരാധനകളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? വിവിധ നിലകളിലുള്ള ആരാധനകൾ. ഇന്ന് ലോകത്ത് നടക്കുന്ന ആരാധനയെല്ലാം വേദപുസ്തകം 4 തിരിച്ചിരിക്കുകയാണ്. ഞാനത് വേഗത്തിൽ നിങ്ങളോട് പറയാം. അതിനുശേഷം നമുക്ക് ഈ തിരുവചന ഭാഗത്തു നിന്ന് ഒരു ആലോചന കൂടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് ലോകത്തിൽ നടക്കുന്ന ആരാധനകൾ എങ്ങനെയുള്ള അതാണെന്ന് വേദപുസ്തകം പറയുന്നു, അത് നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് ഈ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം തന്നെ ഒന്ന് വായിക്കാം. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. ലോകത്തിലെ വലിയ കൂട്ടം ജനങ്ങൾ അവർ നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ അവർ നമസ്കരിക്കുന്ന അറിയാത്തതിനെയാണ്. ദൈവത്തിൻ്റെ ശരിയായ പ്രകൃതിയെക്കുറിച്ചറിയാതെ ദൈവത്തിൻ്റെ ഉദ്ദേശം അറിയാതെ അവരെല്ലാം ആരാധിക്കുകയാണ്. വേദപുസ്തകം പറയുന്നു അവരെല്ലാം ഇഗ്നറൻ്റ് വർഷിപ്പേഴ്സാണ്. ഇഗ്നറൻ്റായിട്ട് വർഷിപ്പ് ചെയ്യുന്നു, അറിയാത്തതിനെയാണ് അവർ ആരാധിക്കുന്നത്. അറിവില്ലാത്ത ആരാധനയാണ് അവർ അർപ്പിക്കുന്നത്. പാരമ്പര്യപ്രകാരമോ അവർക്ക് ശരിയെന്ന് തോന്നിയതോ ഒക്കെ അവർ പിന്തുടരുകയാണ്. അറിയാത്ത ആരാധനയാണ് അവർ അർപ്പിക്കുന്നത്. ഇനി മറ്റൊരു കൂട്ടർ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ 7, 8, 9 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം അവരെന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. മറ്റൊരു കൂട്ടം ആളുകൾ വ്യർത്ഥമായി ആരാധനയിലാണ് മുമ്പോട്ട് പോകുന്നത്, വെയിൻ വർഷിപ്പ്. അവർ പാരമ്പര്യങ്ങൾ അടിസ്ഥാനമിട്ടും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അറിയാതെയും വ്യർത്ഥമായി ആരാധന അർപ്പിക്കുന്ന ഒരു ഒരു സമൂഹം ലോകത്തിലുണ്ട്. ഇനിയും ഒരു കൂട്ടരെ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പ് കൊണ്ടുവരുന്നു. അത് കൊലോസ്യ ലേഖനം 2:20 വേദഭാഗത്ത് നമുക്ക് കാണാം. അതോട് നോക്കണം. അതെല്ലാം സ്വേച്ഛാരാധന എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വിൽ വർഷിപ്പ്, സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആരാധന. അവർ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പക്ഷേ അവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആരാധിക്കുന്നത്. കയ്യൻ ആരാധനയ്ക്ക് പോയി, സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആരാധിച്ചത്. അതിൻ്റെ പിന്തുടർച്ചക്കാർ ഇന്നും ലോകത്തിലുണ്ട്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ആരാധനയിൽ നല്ല പങ്കും ഒന്ന് അറിവില്ലാത്ത ആരാധന, ഇഗ്നോറൻ്റ് വർഷിപ്പ്. മറ്റൊരു കൂട്ടരുടെ ആരാധന വ്യർത്ഥമായ ആരാധന, വെയിൻ വർഷിപ്പ്. ചില ആളുകൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ, തങ്ങൾക്ക് തൃപ്തികരമായി തോന്നിയ രീതിയിൽ വിൽ വർഷിപ്പ്, അവർക്ക് തോന്നിയ ആരാധന അവർ അർപ്പിക്കുന്നു. ഈ 600 കോടിയിലധികം ജനങ്ങൾ ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്തുള്ള ലോകരാജ്യങ്ങളിൽ എവിടെ താമസിക്കുന്നവരും മനുഷ്യർ ഏതെങ്കിലും നിലയിലുള്ള ആരാധനകൾ അർപ്പിക്കുന്നു. അതെല്ലാം ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് നമ്മോട് പറയുന്നത്, കുറച്ചാളുകൾ ആരാധിക്കുന്നത് വെയിൻ വർഷിപ്പാണ്, വ്യർത്ഥമായിട്ടാണ് ഭജിക്കുന്നത്. കുറച്ച് ആളുകൾ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, അവരാരാധിക്കുന്നത് ഇഗ്നറൻ്റ് വർഷിപ്പാണ്, അറിയാത്ത ആരാധനയാണ്. കഴിഞ്ഞ ഒരു പത്രവാർത്തയിൽ കണ്ടു, നമ്മുടെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ ഒരാൾ 6 കോടി രൂപ കൊടുത്തു അദ്ദേഹത്തിന് ദൈവപ്രസാദം ലഭിക്കേണ്ടതിന് വേണ്ടി. 6 കോടി രൂപയുടെ തങ്കം ഒരു തട്ടിലും മറ്റേ തട്ടിൽ അദ്ദേഹം കയറിയിരുന്നു തുലാഭാരം നടത്തുക എന്ന് പറയും. പ്രായമുള്ളവർക്ക്, നാട്ടിൽ നിന്ന് വന്നവർക്കറിയാം. 6 കോടി രൂപ ഒരു ആരാധനയ്ക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. നാട്ടിലെ കാര്യമാണ്. വേദപുസ്തകം പറയുന്നു നല്ല പങ്കാളികൾ വെയിൻ വർഷിപ്പിൽ മുമ്പോട്ട് പോകുന്നു, കുറച്ചാളുകൾ ഇഗ്നറൻ്റ് വർഷിപ്പിൽ പോകുന്നു, മറ്റൊരു കൂട്ടം ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം ആരാധിച്ച് പോകുന്നു. ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടന്നവരായിരുന്നു നാം. എന്നാൽ നമുക്കിപ്പോൾ ലഭിച്ച വലിയ പദവി ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരട്ടെ. സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുകയാണ്. സ്തോത്രം. അതും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്നുള്ളത്? സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെ പിതാവായി ദൈവം നോക്കുന്നു. നമ്മുടെ കർത്താവ് അങ്ങനെയുള്ളവരെ നോക്കുന്നു, അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ കണ്ണുകൾ കൊണ്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരെ നോക്കുകയാണ്. എന്താണ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വേദപുസ്തകം വായിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണല്ലോ. ഞാൻ പെട്ടെന്നൊരു ചിന്ത പറഞ്ഞ് നമുക്ക് ഈ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നോക്കുന്നത് ഒരാൾ ആരാധിക്കുന്നെങ്കിൽ സത്യത്തിലും ആത്മാവിലുമാണ് ആരാധിക്കേണ്ടത്. അല്ലാത്ത ആരാധന കർത്താവ് കൈക്കൊള്ളുകയില്ല. സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയാണ് കർത്താവ് നോക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ആരാധനയിൽ കർത്താവിന് പ്രസാദമാണ്. അങ്ങനെയുള്ളവർ ആരാധിക്കുന്നിടത്ത് കർത്താവിൻ്റെ അനുഗ്രഹം പകരപ്പെടുവാനിടയാകും. അങ്ങനെയുള്ളവരുടെ ആരാധനയുടെ മധ്യത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകും, ദൈവനാമം മഹത്വപ്പെടുവാനിടയാകും. എന്താണ് ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ ആത്മാവിൽ ഇന്ന് മരിച്ചു കിടക്കുന്നവനാണ്. ആദാമിനോട് പറഞ്ഞു, ഈ തോട്ടത്തിലെ ഫലമെല്ലാം ഭക്ഷിക്കാം, എന്നാൽ അത് നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്, അത് തിന്നുന്ന നാൾ മരിക്കും. പക്ഷേ ആദാം സാത്താൻ്റെ വഞ്ചനയിലകപ്പെട്ട് ആദമും സാത്താൻ്റെ വഞ്ചനയിലകപ്പെട്ട് പഴം പറിച്ചു ഭക്ഷിച്ചു. അവരന്ന് ആത്മാവിൽ മരണമടഞ്ഞു. തിരുവചനം അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ വാക്കുകൾ മാത്രം പറഞ്ഞു മുമ്പോട്ട് വരട്ടെ. അവരാത്മാവിൽ മരിച്ചു. ആദാമിൻ്റെ തലമുറ മുഴുവൻ ആത്മാവിൽ മരിച്ചു കിടക്കുകയാണ്. പുതിയ നിയമം നമ്മോട് പറയുന്നു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായ നിങ്ങൾ. അങ്ങനെയുള്ളവരുടെ ആരാധന കർത്താവ് സ്വീകരിക്കുന്നില്ല. പാപത്തിൽ മരിച്ചു കിടക്കുന്നവരുടെ, ആത്മാവിൽ മരിച്ചു കിടക്കുന്നവരുടെ ആരാധന കർത്താവ് സ്വീകരിക്കുന്നില്ല. എന്നാൽ ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടവരുടെ ആരാധനയാണ് കർത്താവ് സ്വീകരിക്കുന്നത്. വീണ്ടും ജനിച്ചവരുടെ, രക്ഷിക്കപ്പെട്ടവരുടെ, യേശു കർത്താവിനെ ജീവിതത്തിൽ സ്വീകരിച്ചവരുടെ ആരാധന കർത്താവ് കൈക്കൊള്ളുന്നു. യേശുവിനെ അംഗീകരിക്കാത്തവർ പാപത്തിൽ മരിച്ചു കിടക്കുകയാണ്, ആത്മാവിൽ മരിച്ചു കിടക്കുകയാണ്. എന്നാൽ വീണ്ടും ജനിച്ചവർ, ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ട് അവർ ജീവൻ പ്രാപിച്ചവരായിത്തീരുന്നു. അങ്ങനെയുള്ളവരുടെ ആരാധനയാണ് കർത്താവ് നോക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ആരാധന സ്ഥലത്തേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരും. അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്കാണ് കർത്താവ് ചെവിചായിക്കുന്നത്. അങ്ങനെയുള്ളവരോടാണ് കർത്താവിന് സ്നേഹം തോന്നുന്നത്. എന്താണ് സത്യത്തിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ, സത്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കർത്താവ് എന്നാണ് അതിൻ്റെ അർത്ഥം. യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് സത്യമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് സത്യമായിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സത്യമെന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഉപദേശങ്ങളിൽ മുൻപോട്ട് പോകുന്നവരുടെ ആരാധനയാണ് കർത്താവിന് പ്രസാദകരമായിട്ടുള്ളത്. അവരർപ്പിക്കുന്ന ആരാധനയെക്കുറിച്ചാണ് പറയുന്നത്, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന. അങ്ങനെയുള്ളവരുടെ ആരാധന കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസിയാറ്റിലെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ദൈവം നിങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഇവിടെ നിങ്ങൾക്കൊരുമിച്ച് കൂടി സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിപ്പാനിടയായി. ലോകത്തിലെ അനേക കോടി ജനങ്ങൾക്ക് ഈ വെളിപ്പാട് കിട്ടാതിരിക്കുമ്പോൾ, ഈ യാഥാർത്ഥ്യം മനസ്സിലാകാതിരിക്കുമ്പോൾ, യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച് ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടവരായി, സ്തോത്രം, സത്യത്തിലും ആത്മാവിലും വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളിൽ നിന്നുകൊണ്ട് ഉപദേശപ്രകാരം അത് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ആരാധിക്കുന്നവരുടെ ആരാധനയാണ് കർത്താവിന് പ്രസാദകരമായിട്ടുള്ളത്. അങ്ങനെയുള്ള ആരാധനയാണ് കർത്താവ് നോക്കുന്നത്. പിതാവ് അങ്ങനെ ആരാധിക്കുന്നവരെ നോക്കുന്നു. അതാണ് പിതാവ് ഇച്ഛിക്കുന്നത്. നമ്മുടെ ഈ ജീവിതയാത്രയിൽ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് നമ്മുടെ കർത്താവിന് പ്രസാദകരമായി മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാധന കഴിഞ്ഞ പൂർവകാല നിത്യതയിൽ ആരംഭിച്ചു. ഇന്ന് ലോകത്തിൽ നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ അടുക്കിലേക്ക് നാം ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെയും നാം കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നിത്യതയിലായിരിക്കും. അത് നമുക്കതുകൊണ്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ ലഭിച്ച വലിയ പദവി ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ സത്യങ്ങൾ, ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൻ്റെ സത്യങ്ങൾ ദൈവം നമുക്ക് തന്നല്ലോ, നമുക്കത് മനസ്സിലാക്കി തന്നല്ലോ, ദൈവം നമുക്കത് വെളിപ്പെടുത്തി തന്നല്ലോ. ഈ നല്ല കർത്താവിനെ നമുക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് കർത്താവിന് പ്രസാദകരമായി ജീവിച്ചു മുമ്പോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിങ്ങളോടുകൂടെ ഞങ്ങൾക്ക് ലഭിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളെയും കൂട്ടായ്മകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയജനി, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, പ്രിജോജി, കുഞ്ഞുങ്ങൾ, ഞങ്ങൾക്കിങ്ങനെ പ്രിയ സജി, മിനി, സ്റ്റീവ്, പിന്നെ ഇവിടെ വന്ന് പരിചയപ്പെട്ട പ്രിയപ്പെട്ടവർ, ഞങ്ങൾക്ക് നിങ്ങളോട് എല്ലാവരോടും ചേർന്ന് ലഭിച്ച ഈ നല്ല ദിവസങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയും സത്യത്തിനും ആത്മാവിലും ആരാധിച്ച് മുമ്പോട്ട് പോകാം. ആരാധിക്കുന്നവരുടെ ഭാവി മഹത്വം പറയട്ടെ. അവർ കർത്താവിൻ്റെ അടുക്കൽ നിത്യതയിൽ ആരാധിച്ചു കൊണ്ടിരിക്കും. എന്നാൽ സത്യത്തിനും ആത്മാവിനും ആരാധിക്കാതെ മുൻപോട്ട് പോകുന്നവർ കർത്താവ് ഇല്ലാത്ത നിത്യദണ്ഡനത്തിലേക്ക് പോകേണ്ടി വരും. വെളിപ്പാട് പുസ്തകം അങ്ങനെയാണ് പറയുന്നത്. ബിംബങ്ങളെ ആരാധിക്കുന്നവർ, ബിംബങ്ങളെ ആരാധിക്കുന്നവരെ, ദൈവവചനം വിട്ടാരാധിക്കുന്നവരെയെല്ലാം കർത്താവ് എൻ്റെ ആ സന്നിധിയിൽ നിന്നവരെ തള്ളിക്കളയും. എന്നാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവർ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടും. നിത്യത മുഴുവൻ നാം കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ വീണകളെടുത്ത് കർത്താവിനെ പാടി ദൈവസന്നിധിയിൽ നാം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കും. ഈ വലിയ പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവസന്നിധിയിൽ മുമ്പോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.